ലുക്കോസ് അധ്യായം 2. ആ കാലത്തു റോമ ചക്രവർത്തിയായിരുന്ന ഔഗസ്തോസ് റോമാ സാമ്രാജ്യത്തിലുള്ള എല്ലാവരും ഒരു ജനസംഖ്യാ കണക്കെടുപ്പ് പുസ്തകത്തിൽ തങ്ങളുടെ പേർ ചേർക്കണമെന്ന് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. അത് ആദ്യത്തെ കണക്കെടുപ്പായിരുന്നു. കുറേനിയോസ് ആയിരുന്നു അപ്പോൾ സിറിയയുടെ ഗവർണർ. എല്ലാ ജനങ്ങളും കണക്കെടുപ്പിൽ പേര് ചേർക്കാൻ അവരവരുടെ പട്ടണങ്ങളിലേക്ക് പോയി. അതിനാൽ ഗലീലയിലെ പട്ടണമായ നസറേത്തിൽ നിന്നും യോസെഫ് പുറപ്പെട്ടു. യഹൂദ്യയിലെ ബേദലഹേമിലേക്കാണ് അയാൾ പോയത്. ദാവീദിന്റെ പട്ടണമെന്നാണ് അവിടം അറിയപ്പെട്ടിരുന്നത്. ദാവീദിന്റെ ഗോത്രത്തിൽ ഉൾപ്പെട്ടതിനാലാണ് യോസെഫ് അങ്ങോട്ട് പോയത്. യോസെഫ് തന്റെ പ്രതിശ്രുത വധു മറിയയോടൊപ്പമാണ് പേരു ചേർത്തത്. മറിയ അപ്പോൾ ഗർഭവതിയായിരുന്നു. അവർ ബേദലഹേമിലായിരുന്നപ്പോൾ മറിയയ്ക്ക് പ്രസവ സമയമടുത്തു. അവൾ അവളുടെ ആദ്യത്തെ കുട്ടിക്ക് ജന്മമരുളി. സത്രത്തിൽ ഒരു മുറിയും ഒഴിഞ്ഞിരുന്നില്ല. അതിനാൽ അവർ കുഞ്ഞിനെ തുണിയിൽ പൊതിഞ്ഞ് ഒരു പുൽത്തൊഴുത്തിൽ കിടത്തി. ആ രാത്രി ചില ഇടയന്മാർ ആടുകളെയും കാത്തുകൊണ്ട് വെളിമ്പ്രദേശങ്ങളിലുണ്ടായിരുന്നു. ദൈവത്തിന്റെ ഒരു ദൂതൻ അവർക്ക് മുമ്പിൽ വന്നു നിന്നു. കർത്താവിന്റെ പ്രകാശം അവർക്ക് ചുറ്റും തിളങ്ങി. ഇടയന്മാർ വളരെ ഭയമുള്ളവരായി. ദൂതൻ അവരോട് പറഞ്ഞു,
ഭയപ്പെടരുത്, എന്തെന്നാൽ ഞാൻ നിങ്ങളോട് ചില നല്ല വാർത്തകൾ പറയാൻ പോകുന്നു. എല്ലാ ജനങ്ങളെയും അത് സന്തോഷിപ്പിക്കും. ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങളുടെ രക്ഷകൻ പിറന്നിരിക്കുന്നു. കർത്താവായ ക്രിസ്തുവാണവൻ. ഒരു പുൽത്തൊഴുത്തിൽ തുണിയിൽ പൊതിഞ്ഞു കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അങ്ങനെ നിങ്ങളവനെ അറിയും.
പെട്ടെന്ന് ഒരു വലിയ സംഘം ദൂതന്മാർ ആദ്യത്തെ ദൂതനോട് ചേർന്നു. എല്ലാവരും ഇങ്ങനെ ദൈവത്തെ വാഴ്ത്തി.
സ്വർഗത്തിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവം പ്രസാദിക്കുന്നവർക്ക് സമാധാനം.
ദൂതന്മാർ ഇടയന്മാരെ വിട്ട് സ്വർഗത്തിലേക്ക് മടങ്ങി. ഇടയന്മാർ പരസ്പരം പറഞ്ഞു,
നമുക്ക് ബേത്ലഹേമിൽ പോയി നടന്നതെന്താണെന്ന് കാണാം. കർത്താവ് നമ്മോട് പറഞ്ഞത് നമുക്ക് അവിടെ കാണാം.
അതിനാൽ ഇടയന്മാർ വേഗം യോസെഫിനെയും മറിയയും കണ്ടെത്തി. കുഞ്ഞു പുൽക്കൂട്ടിൽ കിടക്കുകയായിരുന്നു. ഇടയന്മാർ കുഞ്ഞിനെ കണ്ടു. കുഞ്ഞിനെപ്പറ്റി ദൂതന്മാർ പറഞ്ഞതവർ പറഞ്ഞു. ഇടയന്മാർ പറഞ്ഞ സംഗതികൾ കേട്ട് എല്ലാവർക്കും അത്ഭുതമായി. മറിയ എല്ലാ കാര്യവും ഹൃദയത്തിൽ ഒളിച്ചുവെക്കുകയും അവയെപ്പറ്റി ചിന്തിക്കുകയും ചെയ്തു. ഇടയന്മാർ തങ്ങളുടെ ആടുകളുടെ അടുത്തേക്ക് മടങ്ങി. ദൂതൻ അവരോട് പറഞ്ഞതുപോലെ കാണുവാനും കേൾക്കുവാനുമായതിൽ അവർ ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്തു. കുട്ടിക്ക് 8 ദിവസം പ്രായമായപ്പോൾ അവന്റെ പരിച്ഛേദന കർമ്മം നടത്തി. യേശുവെന്ന് പേരുമിട്ടു. കുട്ടി മറിയയുടെ ഗർഭത്തിൽ വളരാൻ തുടങ്ങും മുമ്പ് തന്നെ ദൂതൻ പറഞ്ഞതനുസരിച്ചാണ് ഈ പേരിട്ടത്. മോശയുടെ ന്യായപ്രമാണം പഠിപ്പിക്കുന്നതനുസരിച്ച് യോസേഫിനും മറിയയ്ക്കും ശുദ്ധീകരണത്തിനുള്ള സമയമായി. അവർ യേശുവിനെ കർത്താവിന് സമർപ്പിക്കാനായി യെരുശലേമിൽ കൊണ്ടുവന്നു. കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു,
ഓരോ കുടുംബത്തിലെയും ആദ്യത്തെ ആൺകുട്ടി കർത്താവിന്റെ പരിശുദ്ധൻ എന്ന് അറിയപ്പെടും.
ജനങ്ങൾ ഒരു യാഗം നൽകണമെന്നും കർത്താവിന്റെ ന്യായപ്രമാണം അനുശാസിക്കുന്നു.
2 ഇണപ്രാവുകളെയോ 2 മാടപ്പിറാക്കുഞ്ഞുങ്ങളെയോ യാഗം നൽകണം.
അതിനാൽ യോസേഫും മറിയയും യെരുശലേമിൽ അത് ചെയ്യുന്നതിനെത്തി. യെരുശലേമിൽ ഷിമ്യോൻ എന്നു പേരായ ഒരാൾ ജീവിച്ചിരുന്നു. അദ്ദേഹം നല്ലവനും ഭക്തിയുള്ളവനുമായിരുന്നു. ദൈവം ഇസ്രയേലിനെ സഹായിക്കുന്ന സമയത്തിനായി കാത്തു നിൽക്കുകയായിരുന്നു ഷിമ്യോൻ. അവനിൽ പരിശുദ്ധാത്മാവ് കുടികൊണ്ടിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പ് താൻ മരിക്കില്ലെന്ന് പരിശുദ്ധാത്മാവ് അയാളോട് പറഞ്ഞിരുന്നു. ആത്മാവ് ഷിമിയോനെ ദൈവാലയത്തിലേക്ക് നയിച്ചു. യഹൂദ ന്യായപ്രമാണം അനുശാസിക്കുന്നത് ചെയ്യുന്നതിനു മറിയയും യോസെഫും അവിടെ എത്തിയിരുന്നു. ഉണ്ണിയേശുവിനെയും അവർ കൊണ്ടുവന്നിരുന്നു. കുഞ്ഞിനെ കൈകളിലെടുത്ത് ഷിമിയോൻ ദൈവത്തിന് നന്ദി പറഞ്ഞു.
കർത്താവേ, അങ്ങയുടെ ദാസനായ എന്നേ ഇപ്പോൾ അങ്ങയുടെ വാഗ്ദാനമനുസരിച്ച് സമാധാനമായി മരിക്കാൻ അനുവദിക്കൂ. ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് അങ്ങയുടെ രക്ഷയെ കണ്ടു. എല്ലാവർക്കുമായി അങ്ങ് അവനെ ഒരുക്കിയിരിക്കുന്നു. ജാതികൾക്ക് അങ്ങയുടെ മാർഗം കാണിക്കുന്ന പ്രകാശമാണ് അവൻ. നിന്റെ ജനമായ ഇസ്രയേലിനും അവൻ അഭിമാനം പകരും.
യേശുവിനെ പറ്റി കുഞ്ഞിന്റെ അമ്മയായ മറിയയോട് ശിമിയോൻ പറഞ്ഞ വാക്കുകൾ കേട്ട് യോസെഫും മറിയയും ആശ്ചര്യപ്പെട്ടു. അനന്തരം അവരെ അനുഗ്രഹിച്ച് ശിമിയോൻ ഇങ്ങനെ പറഞ്ഞു,
ഈ കുട്ടിയാൽ അനേക യഹൂദർ നശിക്കുകയും അനേകർ ഉയരുകയും ചെയ്യും. ദൈവത്തിന്റെ അടയാളമെന്ന നിലയിൽ പലരും അവനെ അംഗീകരിക്കില്ല. ജനങ്ങൾ രഹസ്യമായി ചിന്തിക്കുന്നത് വെളിപ്പെടും. സംഭവ്യമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ശോകാകുലമാക്കും.
അപ്പോൾ ദൈവാലയത്തിൽ ഹന്ന എന്ന പ്രവാചകിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ ഫനുവേലിന്റെ കുടുംബത്തിൽപ്പെട്ടവളും ആശേർ ഗോത്രക്കാരിയുമായിരുന്നു. ഹന്ന പടുവൃദ്ധയായിരുന്നു. അവൾക്ക് 7 വർഷത്തേക്ക് മാത്രമേ വിവാഹ ജീവിതമുണ്ടായിരുന്നുള്ളൂ. അവളുടെ ഭർത്താവ് മരിച്ചതിൽ പിന്നീട് അവൾ ഏകയായി ജീവിച്ചു. ഇപ്പോൾ അവൾക്ക് 84 വയസ്സുണ്ട്. അവൾ എപ്പോഴും ദൈവാലയത്തിൽ തന്നെ വസിച്ചു, ഒരിക്കലും അവിടം വിട്ടുപോയിരുന്നില്ല. രാപ്പകൽ ഉപവാസവും പ്രാർത്ഥനയുമായി അവൾ ദൈവാരാധന നടത്തി. അപ്പോൾ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഹന്നായും അവിടെ ഉണ്ടായിരുന്നു. യെരുശലേമിനെ ദൈവം സ്വതന്ത്രമാക്കുന്നത് കാത്തു നിൽക്കുന്നവരോട് അവൾ യേശുവിനെ പറ്റി പറഞ്ഞു. യോസേഫും മറിയയും കർത്താവിന്റെ ന്യായപ്രമാണം അനുശാസിക്കുന്നവ എല്ലാം ചെയ്തു കഴിഞ്ഞു. എന്നിട്ടവർ ഗലീലയിലെ തങ്ങളുടെ വാസസ്ഥലമായ നസറെത്തിലേക്ക് പോയി. ചെറിയ കുട്ടിയായിരുന്ന യേശു വളരുകയായിരുന്നു. അവൻ ശക്തനും ബുദ്ധിമാനുമായി ദൈവാനുഗ്രഹം അവനുണ്ടായിരുന്നു. എല്ലാ വർഷവും യേശുവിന്റെ മാതാപിതാക്കൾ പെസഹ ഉത്സവത്തിന് യെരുശലേമിലേക്ക് പോകുമായിരുന്നു. യേശുവിന് 12 വയസ്സുള്ളപ്പോൾ പതിവ് പോലെ അവർ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് പോയി. പക്ഷേ ബാലനായ യേശു യെരുശലേമിൽ തങ്ങി. അവന്റെ മാതാപിതാക്കൾ ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല. യോസേഫും മറിയയും 1 ദിവസത്തെ യാത്ര പൂർത്തിയാക്കിയിരുന്നു. യേശു അവരുടെ സംഘത്തോടൊപ്പം ഉണ്ടാവുമെന്നവർ കരുതി. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഇടയിൽ അവർ യേശുവിനെ തിരഞ്ഞു. പക്ഷേ സംഘത്തിൽ യേശുവിനെ കാണാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവർ യേശുവിനെ തിരയാൻ യെരുശലേമിലേക്ക് മടങ്ങി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ കണ്ടെത്തി. യേശു ദൈവാലയത്തിൽ മത അധ്യാപകരെ ശ്രവിക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയുമായിരുന്നു. എല്ലാവരും അവന്റെ വാക്കുകൾ കേട്ടു. അവന്റെ ധാരണാശക്തിയും ബുദ്ധിപരമായ ഉത്തരങ്ങളും എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. യേശുവിന്റെ അപ്പനമ്മമാർക്കും അവനെ കണ്ടപ്പോൾ അമ്പരപ്പുണ്ടായി. അവന്റെ അമ്മ അവനോട് പറഞ്ഞു,
മകനെ, നീ എന്താണ് ഞങ്ങളോട് ഇത് ചെയ്തത്? നിന്നെ ഓർത്ത് നിന്റെ അപ്പനും ഞാനും ഏറെ ദുഃഖിച്ചു. ഞങ്ങൾ നിന്നെ നോക്കി നടക്കുകയായിരുന്നു.
യേശു അവരോട് പറഞ്ഞു,
എന്തിനാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചത്? എന്റെ പിതാവിന്റെ നിയോഗം ഉള്ളിടത്ത് ഞാൻ ഉണ്ടാവുമെന്ന് നിങ്ങൾക്കറിയില്ലേ?
അവൻ പറഞ്ഞതിന്റെ അർത്ഥം അവർക്ക് മനസ്സിലായില്ല. യേശു അവരോടൊത്ത് നസറേത്തിലേക്ക് പോയി. മാതാപിതാക്കൾ പറഞ്ഞതെല്ലാം അവൻ അനുസരിച്ചു. അവന്റെ അമ്മ അതേപ്പറ്റിയെല്ലാം ആലോചിക്കുകയായിരുന്നു. യേശു ജ്ഞാന സമ്പാദനത്തിൽ പുരോഗമിച്ചുകൊണ്ടിരുന്നു. അവൻ മുതിർന്നു വന്നു. ജനങ്ങൾ യേശുവിനെ ഇഷ്ടപ്പെട്ടു. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു.